യോഹന്നാൻ അദ്ധ്യായം 10. യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, ആട്ടിൻ തൊഴുത്തിലേക്ക് കയറുന്നവൻ വാതിലിലൂടെ വേണം പ്രവേശിക്കുവാൻ, അല്ലാത്ത പക്ഷം അവൻ കള്ളനാണ്, ആടുകളെ മോഷ്ടിക്കണം അവന്. എന്നാൽ ആടുകളുടെ ഇടയൻ വാതിലിലൂടെയാവും പ്രവേശിക്കുക. ഇടയനു വേണ്ടി കാവൽക്കാരൻ വാതിൽ തുറക്കുന്നു, ആടുകൾ ഇടയന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നു, ഇടയൻ തന്റെ ആടുകളെ പേരെടുത്തു വിളിച്ച് പുറത്തേക്ക് നയിക്കുന്നു. എല്ലാ ആടുകളെയും ഇടയൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അവൻ അവയ്ക്ക് മുമ്പേ നടന്ന് അവയെ നയിക്കുന്നു. അവന്റെ ശബ്ദം അറിയാവുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കും. എന്നാൽ അറിയാത്ത ഒരുവനെ ആടുകൾ അനുഗമിക്കില്ല, അവ അയാളിൽ നിന്ന് ഓടിപ്പോകും, കാരണം അയാളുടെ ശബ്ദം അവയ്ക്കറിയില്ല.
യേശു ആളുകളോട് ആ ഉപമ പറഞ്ഞു, എന്നാൽ അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പ് വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാകുന്നു, ആടുകൾ അവർക്ക് ചെവി കൊടുത്തില്ല. ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്പെടും. അയാൾക്ക് അകത്തേക്ക് വരികയും പുറത്തേക്ക് പോകുകയും ചെയ്യാം, ആവശ്യമുള്ളതെല്ലാം അയാൾക്ക് കിട്ടും. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, ഞാൻ വരുന്നത് അവർക്ക് ജീവനും അതിന്റെ മുഴുവൻ നന്മയും നൽകുന്നതിനാണ്. നല്ല ഇടയൻ ഞാനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് അവന്റെ ജീവൻ നൽകുന്നു. കൂലിക്ക് ആടുകളെ സൂക്ഷിക്കുന്നവനും ഇടയനും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂലിക്കാരൻ ആടിന്റെ ഉടമയല്ല, അതുകൊണ്ട് ചെന്നായി വരുന്നത് അവൻ കാണുമ്പോൾ അവൻ ആടുകളെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടും, ചെന്നായി ആടുകളെ ആക്രമിച്ച് അവയെ ചിതറിക്കും. അവൻ വെറും കൂലിക്കാരൻ മാത്രമായതിനാലാണ് അവൻ ഓടിപ്പോകുന്നത്. അയാൾക്ക് ആടുകളെപ്പറ്റി വിചാരമില്ല. ആടുകളെ പരിപാലിക്കുന്ന നല്ല ഇടയൻ ഞാനാകുന്നു. പിതാവ് എന്നെ അറിയുന്നത് പോലെ എന്റെ ആടുകളെ ഞാൻ അറിയും. എന്റെ പിതാവിനെ ഞാൻ അറിയും പോലെ എന്റെ ആടുകൾ എന്നെയും അറിയും. ഈ ആടുകൾക്കായി ഞാൻ എന്റെ ജീവൻ നൽകുന്നു. എനിക്ക് മറ്റാടുകൾ കൂടിയുണ്ട്, അവ ഈ തൊഴുത്തിലില്ല, എനിക്കവയെയും നയിക്കണം, അവ എന്റെ ശബ്ദം കേൾക്കും. ഭാവിയിൽ ഒരു തൊഴുത്തും ഒരിടയനും മാത്രമാകും. സ്വന്തം ജീവൻ ത്യജിക്കുന്ന എന്നെ പിതാവ് സ്നേഹിക്കുന്നു, വീണ്ടും കിട്ടാനാണ് ഞാൻ എന്റെ ജീവൻ നൽകുന്നത്. എന്റെ ജീവൻ ആരും എന്നിൽ നിന്ന് എടുത്തുകൊണ്ടു പോകയില്ല, എന്റെ ജീവൻ ഞാൻ സ്വയം ത്യജിക്കുകയാണ്. എനിക്കതിനുള്ള അവകാശമുണ്ട്, അത് തിരിച്ചു കിട്ടാനുള്ള അവകാശവും എനിക്കുണ്ട്. ഇതാണ് എന്റെ പിതാവ് എന്നോട് പറഞ്ഞത്.
യേശുവിന്റെ ഈ വാക്കുകൾ യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നിപ്പുണ്ടാക്കി. അധികം യഹൂദരും പറഞ്ഞു,
അവനിലൊരു ഭൂതം ബാധിച്ചിരിക്കുന്നു, അതവനെ ഭ്രാന്തനാക്കിയിരിക്കുന്നു, പിന്നെന്തിന് അവന്റെ വാക്കുകൾ കേൾക്കുന്നു?
എന്നാൽ മറ്റു യഹൂദർ പറഞ്ഞു,
ഇതു ഭൂതം ബാധിച്ചവന്റെ ഭ്രാന്തൻ വാക്കുകളല്ല, ഭൂതത്തിന് അന്ധന് കാഴ്ച നൽകുവാനാകുമോ? ഇല്ല.
അതൊരു ശീതകാലമായിരുന്നു, യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവത്തിന്റെ സമയമായി. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിലൂടെ നടക്കുകയായിരുന്നു. യഹൂദർ യേശുവിന്റെ ചുറ്റും കൂടി അവർ പറഞ്ഞു,
എത്ര കാലം നീ ഞങ്ങളെ ഈ അനിശ്ചിതത്വത്തിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് വ്യക്തമായി പറയുക.
യേശു മറുപടി പറഞ്ഞു,
ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ വിശ്വസിച്ചില്ല. ഞാൻ എന്റെ പിതാവിന്റെ പേരിൽ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ ഞാൻ ആരെന്ന് തെളിയിക്കുന്നു, പക്ഷേ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്തുകൊണ്ട്? കാരണം നിങ്ങൾ എന്റെ ആടുകളല്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, എനിക്കവയെ അറിയാം, അവ എന്നെ പിന്തുടരുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും മരിക്കയില്ല, അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ ആർക്കുമാവില്ല. എന്റെ പിതാവ് എന്റെ ആടുകളെ എനിക്ക് തന്നു, അവനാണ് എല്ലാറ്റിനും വലിയത്. ആർക്കും എന്റെ പിതാവിന്റെ കയ്യിൽ നിന്നും ആടുകളെ മോഷ്ടിക്കാനാവില്ല, പിതാവും ഞാനും ഒന്നു തന്നെ.
യഹൂദർ വീണ്ടും യേശുവിനെ എറിയാൻ കല്ലെടുത്തു. എന്നാൽ യേശു അവരോട് പറഞ്ഞു,
ഞാൻ പിതാവിൽ നിന്ന് പല നല്ല കാര്യങ്ങളും ചെയ്തു, നിങ്ങൾ അവ കാണുകയും ചെയ്തു, ഇതിൽ ഏത് കാര്യത്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത്?
യഹൂദർ പറഞ്ഞു,
നീ ചെയ്ത ചില നന്മയ്ക്കല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്, പക്ഷേ നീ പറഞ്ഞ വാക്കുകളെല്ലാം ദൈവവിരുദ്ധമാണ്. നീ വെറും മനുഷ്യനാണ്, പക്ഷേ നീ ദൈവമാണെന്ന് സ്വയം അവകാശപ്പെടുന്നു. അതിനാലാണ് ഞങ്ങൾ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നത്.
യേശു മറുപടി പറഞ്ഞു,
നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾ ദേവന്മാരാണ്. ഈ തിരുവെഴുത്ത് ദൈവസന്ദേശം കിട്ടിയവരെ ദേവന്മാരെന്ന് വിളിച്ചു. തിരുവെഴുത്തുകൾ എപ്പോഴും സത്യമാണ്. ഞാൻ ദൈവപുത്രനാണ് എന്ന് ഞാൻ പറയുന്നത് ദൈവദൂഷണമാണെന്ന് പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്? ദൈവം തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ചവനാണ് ഞാൻ. എന്റെ പിതാവ് എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ വാക്കുകൾ വിശ്വസിക്കേണ്ട. എന്നാൽ പിതാവ് ചെയ്യുന്നത് തന്നെ ഞാനും ചെയ്താൽ എന്നെ വിശ്വസിക്കുക. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലായിരിക്കാം, പക്ഷേ എന്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുക. പിതാവ് എന്നിലും ഞാൻ പിതാവിലുമുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും.
യഹൂദർ വീണ്ടും അവനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവരിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് യേശു യോർദാൻ നദി കടന്ന് യോഹന്നാൻ മുമ്പ് സ്നാനം നടത്തിയിരുന്നിടത്തേക്ക് പോയി. യേശു അവിടെ തങ്ങി. അനേകർ അവനെ സമീപിച്ചു. അവർ പറഞ്ഞു,
യോഹന്നാൻ ഒരിക്കലും അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടില്ല, എന്നാൽ യോഹന്നാൻ ഇയാളെപ്പറ്റി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു.
അവിടെ അനേകം പേർ യേശുവിൽ വിശ്വസിച്ചു.